ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഡിജിറ്റൽ ആന്ത്രപ്പോളജിസ്റ്റും എഴുത്തുകാരനുമായ ബ്രയാൻ സോലിസ് സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറഞ്ഞ ശ്രദ്ധേയമായ ഒരു നിർവചനമുണ്ട്. സോഷ്യൽ മീഡിയ ഈസ് എബൌട്ട് സോഷ്യോളജി ആൻഡ് സൈക്കോളജി മോർ ദാൻ ടെക്നോളജി. സാങ്കേതിക ശാസ്ത്ര സംബന്ധി എന്നതിനപ്പുറം സോഷ്യൽ മീഡിയ സാമൂഹ്യശാസ്ത്ര സംബന്ധിയും മനഃശാസ്ത്ര സംബന്ധിയുമാണ്. സോഷ്യൽ മീഡിയ വ്യാപകമായതോടെ ഓരോരുത്തരും ഓരോ മീഡിയ കമ്പനിയുടെ ഉടമയായി. ഫ്രണ്ട് ആക്കുന്നവരും ഫോളോ ചെയ്യുന്നവരും ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലുള്ളവരും ആ മീഡിയ കമ്പനി നൽകുന്ന ഇൻഫർമേഷന്റെ ഉപയോക്താക്കളായി. ശരിയോ തെറ്റോ എന്നറിയാതെ നടക്കുന്ന വിവര കൈമാറ്റം വാസ്തവത്തിൽ ത്വരിത വേഗത്തിലായി. സോഷ്യൽ മീഡിയയുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് പറയാൻ മണിക്കൂറുകൾ വേണ്ടിവരും. എന്നാൽ ഒരു കാര്യം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് മാത്രമേ സാമൂഹ്യ മാധ്യമങ്ങളും ഇന്ത്യൻ നിലപാടും വിശദീകരിക്കാൻ സാധിക്കൂ. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും എല്ലാം ഇന്ന് ഇന്ത്യൻ വിപണിയെ കാണുന്നത് ചാകരക്കോളായാണ്. 130 കോടി വരുന്ന ജനസംഖ്യയാണ് അവരെ മോഹിപ്പിക്കുന്നത്. 2006 ഇന്ത്യയിലേക്ക് കടന്നുവന്ന ഫേസ്ബുക്ക് അല്ല 2021 ഫേസ്ബുക്ക്. സോഷ്യൽ കണക്ടിവിറ്റി എന്ന ആശയത്തിനപ്പുറം കച്ചവടത്തിന്റെ സർവ്വ മേഖലകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വമ്പൻ ബിസിനസ് മോഡലായി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വളർന്നു. കഴിഞ്ഞ വർഷം മാത്രം ഫേസ്ബുക്കിന് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ വരുമാനം ഏതാണ്ട് 1200 കോടിയോളമാണ്. ഓരോ വർഷവും 20% ലാഭം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 410 ദശലക്ഷം ഉപയോക്താക്കളാണ് ഫേസ്ബുക്കിന് ഇന്ന് ഇന്ത്യയിലുള്ളത്. വാട്സപ്പിന് 530 ദശലക്ഷം, 210 ദശലക്ഷം ആളുകൾ ഇൻസ്റ്റഗ്രാമും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ട്വിറ്ററിനാകട്ടെ 17.5 ദശലക്ഷം മാത്രം. ഓരോ വർഷവും ഉപയോക്താക്കളുടെ എണ്ണം കൂടുന്നു എന്ന് മാത്രമല്ല കൂടുതൽ സമയം ഈ പ്ലാറ്റ്ഫോമുകളിൽ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർ. ഈ സാഹചര്യത്തിൽ വേണം ഇന്ത്യൻ സർക്കാർ നടപ്പാക്കിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ ഈ കമ്പനികൾ കളം വിട്ടു പോകുമെന്ന് ചിന്തിക്കുന്നവർക്ക് മറുപടി പറയാൻ. ഫെബ്രുവരി 25 കേന്ദ്ര സർക്കാർ സാമൂഹ്യ മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് മാർഗനിർദ്ദേശമിറക്കിയത്. കേന്ദ്രം അനുവദിച്ച കാലാവധി അവസാനിച്ചു. കമ്പനികളൊന്നും പുതിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഫേസ്ബുക്കിനും വാട്സപ്പിനും ട്വിറ്ററിനും ഇൻസ്റ്റഗ്രാമിനും വിലക്ക് വന്നേക്കുമെന്ന സൂചനകൾ പുറത്തുവന്നത്. ഇന്ത്യയിൽ നടപ്പാക്കിയ പുതിയ ഐടി നിയമങ്ങൾ പാലിക്കുന്നതിന് ഫെബ്രുവരിയിലാണ് ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ മന്ത്രാലയം സമൂഹമാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. സമയപരിധി മെയ് 25 അവസാനിച്ചു. പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം സമൂഹമാധ്യമങ്ങളുടെ സംരക്ഷണവും പദവിയും നഷ്ടമാകും എന്നാണ് വിലയിരുത്തലുള്ളത്. നിയമങ്ങൾ പാലിക്കാത്തതിനാൽ ക്രിമിനൽ നിയമ നടപടികൾ വരെ പ്രതീക്ഷിച്ചവരുമുണ്ട്. ട്വിറ്ററിന്റെ ഇന്ത്യൻ വകഭേദമായ കൂ മാത്രമാണ് നിലവിൽ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുള്ള ഏക സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ. നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് സർക്കാരുമായി ചർച്ചകൾ തുടരുന്നുണ്ട്. ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനും നിയമം പാലിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്നും ഫേസ്ബുക്ക് വക്താവ് അറിയിക്കുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്ന നിലയിലാണ് ഇന്നും പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്, ചട്ടങ്ങളിൽ പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സേഫ് ഹാർബർ പരിരക്ഷ ഇവർക്കുള്ളത്. ഒരാളിടുന്ന പോസ്റ്റ് അയാളുടെ മാത്രം അഭിപ്രായമാണ്. അതിലെ ഉള്ളടക്കത്തിൽ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്നവർക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അതിന്റെ പേരിലൊരു നിയമവ്യവഹാരമുണ്ടായാൽ തങ്ങൾ പ്രതിസ്ഥാനത്ത് വരാൻ പാടില്ല. ഇതാണ് മിക്ക രാജ്യങ്ങളും നൽകുന്ന സേഫ് ഹാർബർ. 2000 ഐടി ആക്ടിലെ സെക്ഷൻ 79 അനുസരിച്ച് ഇന്ത്യയിലും ഈ പരിരക്ഷ നൽകുന്നുണ്ട്. ഭാവിയിൽ ഉള്ളടക്കം സംബന്ധിച്ചൊരു കേസുണ്ടായാൽ പ്ലാറ്റ്ഫോമും നിയമ നടപടിയുടെ ഭാഗമാകാൻ ഇടയുണ്ട് എന്നതാണ് സോഷ്യൽ മീഡിയ ഈ കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ തയ്യാറാകാൻ വൈകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പാലിക്കാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്: പ്രതിമാസ നിർവഹണ റിപ്പോർട്ട്, ലഭിച്ച പരാതികൾ, നടപടികൾ, നീക്കം ചെയ്യപ്പെട്ട ഉള്ളടക്കം എന്നീ വിവരങ്ങൾ ഉണ്ടാകണം. വാട്സപ്പ് പോലെയുള്ള മെസ്സേജിംഗ് സേവനദാതാക്കൾ രാജ്യസുരക്ഷ പോലെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം, പ്രോസിക്യൂഷൻ എന്നിവയ്ക്കായി വിവരങ്ങളുടെ സ്രഷ്ടാവിനെ തിരിച്ചറിയാൻ സഹായിക്കണം. അതായത് ട്രേസബിലിറ്റിക്ക് സഹായിക്കണം. കോടതി ഉത്തരവ് പ്രകാരമോ സർക്കാർ നിർദ്ദേശപ്രകാരമോ നിയമവിരുദ്ധമായ വിവരങ്ങൾ നീക്കം ചെയ്യണം. ഓരോ പ്ലാറ്റ്ഫോമും, അതായത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളെ ചീഫ് കംപ്ലയൻസ് ഓഫീസറായി നിയമിക്കണം. നിയമ സംവിധാനങ്ങളുമായുള്ള ഏകോപനത്തിനായി ഒരു നോഡൽ ഓഫീസർ ഉണ്ടാകണം. പരാതി പരിഹാരത്തിനായി ഗ്രീവൻസ് ഓഫീസർ ഉണ്ടാകണം. എന്നാൽ തടസ്സം എന്താണ് എന്നാണ് സോഷ്യൽ മീഡിയ കമ്പനികൾ പറയുന്നത്. ട്രേസബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കൂടുതൽ സമയം വേണം എന്നതാണ് പ്ലാറ്റ്ഫോമുകളുടെ ആവശ്യം. കമ്പനികൾ ഉറപ്പാക്കുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഇവ വെല്ലുവിളിയാകാനും പാടില്ല. ഇന്ത്യയിൽ താമസമാക്കിയ ഓഫീസർമാരെ നിയമിക്കുമ്പോൾ അവർ ക്രിമിനൽ നടപടി നേരിടേണ്ടി വരാനുള്ള സാധ്യത കമ്പനികൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾ ചീഫ് കംപ്ലയൻസ് ഓഫീസറായോ നോഡൽ ഓഫീസറായോ വരുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. 2018 ഇത്തരം ചില ഭയമുണ്ടായിരുന്നു. അന്ന് ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവയുടെ മേധാവി സ്ഥാനം ഏറ്റെടുക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കടുംപിടുത്തം പിടിക്കില്ല. കാരണം ഇന്ത്യ അവരെ സംബന്ധിച്ച് പൊൺമുട്ടയിടുന്ന താറാവ് തന്നെയാണ്. ഓരോ വർഷവും ഈ കമ്പനികളുടെ വരുമാനം കൂടുന്നത് നോക്കിയാൽ അത് മനസ്സിലാകും. സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ PR നടത്താൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വേണം താനും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യശാസ്ത്രമോ മനഃശാസ്ത്രപരമോ സാങ്കേതിക വിദ്യാപരമോ മാത്രമല്ല, ഇതൊരു ധനതത്വശാസ്ത്ര സംബന്ധിയുമാണ്.